റേഡിയോ ഏഷ്യ 27-ന്റെ നിറവിൽ.
Be positive with Ramesh Payyanur, an energy-packed drive time show.
നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ബി പോസിറ്റീവിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ഞാൻ രമേശ് പയ്യന്നൂർ. ഇപ്പോൾ നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത്, സ്പെഷ്യൽ ഗസ്റ്റായിട്ട് ചേരുന്നത് പ്രമുഖ സൈക്യാട്രിസ്റ്റായിട്ടുള്ള ഡോക്ടർ അനീസ് അലിയാണ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ.
ഗുഡ് മോർണിംഗ്.
ഒരുപാട് യുവാക്കള് ലഹരികൾക്ക് അടിമകളാകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് മയക്കുമരുന്നിൻ്റെയും അതുപോലെ തന്നെ മദ്യത്തിൻ്റെയും പിറകെ പോകുന്ന യുവത്വം, അത് നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ സ്ഥിരമായിട്ട് കാണുന്നു. എന്തുകൊണ്ടാണ് ഈ യുവാക്കള് ഇത്രയധികം ഈ ലഹരിക്ക് അടിമകളാകുന്നത്?
ഇത് പലതും ധാരാളം നമ്മൾക്ക് യങ്സ്റ്റേഴ്സ് നമ്മുടെ അടുത്ത് കാണാറുള്ളതാണ്. ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ കൂട്ടുകെട്ടുകളാണ് ഒരു കാരണം. ഈ കൂട്ടുകെട്ടുകളിലൂടെ നമ്മള് ടൂറുകളായിരുന്നെങ്കിലും മറ്റു പല ഒരു എന്റർടൈൻമെന്റിന്റെ ഭാഗമായിട്ട് തുടങ്ങി അത് പലതും ലഹരിക്ക് അടിമപ്പെട്ട് വരുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നതിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം. അപ്പൊ പല കുടിയന്മാരായിട്ട് വരുന്നവരും അല്ലെങ്കിൽ കുടി നിർത്താനായിട്ട് വരുന്നവരും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് അഡിക്റ്റ് ആയിട്ട് നിർത്താനായിട്ട് വരുന്നവരുടെയും എങ്ങനെ ഇതിൽ ചെന്ന് പെട്ടു എന്ന് ചോദിക്കുമ്പോൾ പലരും പറയുന്ന ഒരു മറുപടിയാണ് ഞങ്ങളൊരു ചെറിയ ടൂറ് പോയപ്പോൾ തുടങ്ങിയതാണ് അല്ലെങ്കിൽ ഒരു രസത്തിന് തുടങ്ങിയതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങാറ്. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ അതിന് തിരിച്ചു വരാൻ കഴിയാത്തൊരവസ്ഥ. പിന്നെ ചില യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് തന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു തിരിച്ചറിവ് വന്ന് അതിൽ നിന്ന് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ അതിന് തിരിച്ചു പോരാൻ അവർ ശ്രമം നടത്തുമ്പോൾ മറ്റു കൂട്ടുകാർക്ക് ഇവൻ വിട്ടുപോകുമോ എന്നുള്ള ഉത്ഭയം കാരണം അവന് അതിലേക്ക് ഡീപ്പായിട്ട് ഇറങ്ങിത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീർക്കുകയും അതിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലാക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയും കാണാറുണ്ട്. അപ്പൊ ചിലവർക്കൊക്കെ, ചിലവർക്ക് നമ്മൾ സാധാരണ കാണുമല്ലോ, അവർക്ക് ഇതിൽ നിന്ന് ഒരു കുറ്റബോധമായി ഒരു ഗിൽട്ടി ഫീലിംഗ് എന്തെങ്കിലും ഒക്കേഷനിലൊക്കെ വരുമ്പോൾ ഇതിന് മാറണം എന്നുള്ളത്. പക്ഷെ അത് അവരുടെ കൂട്ടുകാരെ സമ്മതിക്കാതെ അതിലേക്ക് തന്നെ പിടിച്ചിടുന്ന ഒരവസ്ഥയും കാണാറുണ്ട്.
ഇത് പലരും അഡിക്റ്റ് ആയി പോകുന്നതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം.
തീർച്ചയായിട്ടും അതെ അതെ.
ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ അഡിക്റ്റ് ആയി പോകുന്നത്, എന്തുകൊണ്ടാണ്?
ഈ അഡിക്റ്റിന്റെ കാര്യം ചോദിക്കുമ്പോ എല്ലാരോടും ചോദിക്കുമ്പോ പറയും ഞാൻ അഡിക്റ്റ് അല്ലട്ടോ, അതിനാ എനിക്ക് എപ്പോ വേണമെങ്കിലും നിർത്താം, ഞാൻ കഴിഞ്ഞ നോമ്പ് കാലത്ത് ഇത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ഏത് മതവിഭാഗത്തിലാണെങ്കിലും അതിനൊക്കെ നോമ്പുണ്ടല്ലോ നമ്മളെ ഇതില്. അപ്പോ മുസ്ലിംസ് ആണെങ്കിലും ഹിന്ദുസ് ആണെങ്കിലും ശബരിമലയ്ക്ക് പോകുന്നതിന് മുമ്പുള്ള ഒരു വ്രതം എടുക്കുന്നുണ്ട്. ഈസ്റ്റർ സമയത്ത് ക്രിസ്ത്യൻ സമൂഹം എടുക്കുന്നുണ്ട്. റംസാൻ മാസത്തില് മുസ്ലിംസ് എടുക്കുന്നുണ്ട്. ഇവർ ഈ സമയത്തൊക്കെ നിർത്തി എന്ന് പറയാനും അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അതിനൊരു അഡിക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ്.
അല്ല, പക്ഷെ ആ സമയത്ത് അവർക്ക് നിർത്താൻ പറ്റുന്നുണ്ടല്ലോ.
നിർത്താൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിന് വിൽ പവറാണ് അതിന്റെ പ്രധാനപ്പെട്ട വിഷയം. അവർക്ക് അതിന് ആ മനക്കരുത്ത് പിടിച്ചു നിർത്താൻ കഴിയുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ. എത്ര അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളും ഞാൻ എന്റെ അനുഭവത്തിൽ കണ്ടിട്ടുള്ളത് 10-26 വർഷങ്ങളായിട്ട് ലഹരിക്ക് അടിമപ്പെട്ടതും അല്ലെങ്കിൽ സിഗരറ്റ് കണ്ടിന്യൂസ് ആയിട്ട് സ്മോക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഒരു കൺസൾട്ടേഷനും ഇല്ലാതെ തന്നെ, ഒരു ഡോക്ടറുടെ ചികിത്സയൊന്നും ഇല്ലാതെ തന്നെ, മറ്റെന്തെങ്കിലും ഹാർട്ട് സംബന്ധമായ അസുഖങ്ങളൊക്കെ വരുന്നതോട് കൂടി നിർത്തുന്നത് ഇഷ്ടംപോലെ ആളുകൾ കാണാം. പക്ഷെ അപ്പൊ അത് അവർക്ക് വേണം, വേറെ നിവൃത്തിയില്ല എന്ന് പറയുമ്പോൾ നിർത്താൻ തയ്യാറാണ്. അതേ വശം നമ്മളിപ്പോ ഒന്ന് പതുക്കെ ചുരുക്കി കൊണ്ടുവരാൻ പറയുമ്പോൾ എല്ലാവരും പറയും അത് നിർത്തുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അസ്വസ്ഥതയാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ മെഡിക്കൽ സയൻസിൽ പറയുമ്പോൾ വിഡ്രോവൽ സിംപ്റ്റംസ് ഉണ്ടാവാം ചില കേസുകൾക്ക്, അങ്ങനെ നിൽക്കാതെ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാം. അതിനെ നേരിടാനാണ് നമ്മൾ ശരിക്ക് ഡോക്ടേഴ്സിന്റെ സഹായം. ഞങ്ങളെപ്പോലത്തെ ആളുകൾ സഹായിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിർത്തണം ആളുകൾക്ക് താല്പര്യമുണ്ട്, പക്ഷെ നിർത്താൻ കഴിയുന്നില്ല, നിർത്തുമ്പോൾ ഉണ്ടാവുന്ന അസ്വസ്ഥതകൾ പലതും ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യാൻ ചില മെഡിക്കേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു അഡിക്ഷൻ, അതായത് അത് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാവുന്ന കുറച്ച് സിംപ്റ്റംസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പക്ഷെ ആ വ്യക്തിക്ക് തന്നെ ഒരു മോട്ടിവേഷൻ സ്വയമായിട്ട് ഉണ്ടാവണം. അത് ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കലാണ് ബുദ്ധിമുട്ട്. പല പണക്കാരായിട്ടുള്ള രക്ഷിതാക്കളും വേണ്ടപ്പെട്ടവരൊക്കെ നമ്മോട് വിളിച്ചു ചോദിക്കും, ഇങ്ങനെയാണ് കുട്ടി ഇങ്ങനെ ഭയങ്കര ലഹരിക്ക് അടിമയാണ്, അതുകൊണ്ട് അത് നിർത്താൻ അവൻ അറിയാതെ സാധിക്കുമെന്ന്.
ഈ മാതാപിതാക്കളുടെ കാര്യം പറയുമ്പോഴാണ്, ഈ പലപ്പോഴും മാതാപിതാക്കൾ ഒരുപാട് വൈകിയാണല്ലോ മക്കൾ ഇതിന് അടിമകളാകുന്നു എന്നുള്ള കാര്യം അറിയുന്നത്. അവർ സമയത്തിന് അവർക്ക് അറിയാൻ പറ്റുന്നില്ല, അതും പിന്നെ ഈ വീട്ടിൽ ചില കാര്യങ്ങൾ അവൻ വാശി പിടിക്കുമ്പോൾ ചില കാര്യങ്ങൾ കിട്ടാതാകുമ്പോൾ അവൻ്റെ പെരുമാറ്റത്തിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾ, അപ്പം അങ്ങനെയൊക്കെയാണ് പലപ്പോഴും ഇതൊക്കെ പുറത്തു വരുന്നത്.
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതാണ് പാരന്റ്സ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. പെട്ടെന്ന് ഉണ്ടാവുന്ന ചേഞ്ചസ്, എസ്പെഷ്യലി അഡോളസൻസ് ഏജിൽ ഉണ്ടാവുന്ന കുറെ ചേഞ്ചസ് ഉണ്ടാവും. അതിന്റെ കൂടെ ഇത് കൂടി വരുമ്പോൾ അവരുടെ ദേഷ്യങ്ങളോ അവരുടെ മനോഭാവത്തിലൊക്കെ തന്നെ വ്യത്യാസം വരും. പഠനത്തിലുള്ള ശ്രദ്ധ കുറവ്, മറ്റു കാര്യങ്ങളിലുള്ള ശ്രദ്ധ കൂടുതൽ, ഈ മൊബൈൽ കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളുടെ ഉപയോഗം, ഇന്റർനെറ്റ് കാര്യങ്ങളുടെ ഉപയോഗം കൂടുതൽ, ഇതിലൂടെയൊക്കെയാണ് ഇത് എത്തുന്നതിലേക്കുള്ള ഒരു ഒരു മീഡിയ എന്നാണ് കണ്ടെത്തൽ. അപ്പൊ അത് തിരിച്ചറിയാൻ പാരന്റ്സിന് സാധിക്കണം. ടീച്ചേഴ്സിനായിട്ടും കൂടുതൽ സമ്പർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ അടുത്തും കുറച്ച് ഐഡിയാസ് കിട്ടും. കാരണം കുട്ടി ഈയിടെയായിട്ട് പഠനത്തിൽ കുറച്ച് താല്പര്യക്കുറവ് കാണിക്കുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കുമ്പോൾ ഉടൻ തന്നെ അത് ചിലപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തോ മറ്റോ എത്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കതിന് കുറെ ഡിവേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. എസ്പെഷ്യലി ഇപ്പോഴത്തെ സ്കൂളുകളിലൊക്കെ കൗൺസിലേഴ്സും ഉണ്ട്, അപ്പോൾ കുറെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും.
അതെ, ഒരുപാട് കാലത്തെ ലഹരി ഉപയോഗം അവരെ ലഹരിക്ക് അടിമകളാക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്.
അതെ അതെ.
അപ്പൊ ഈ അവര് സ്വയം വിചാരിക്കുന്നു ഇതിൽ നിന്ന് മോചനം നേടണമെന്ന്, എന്നിട്ടും മോചനം നേടാൻ പറ്റാത്ത ആൾക്കാരും ഉണ്ട്, അത് നമുക്കറിയാം. ഇവരെ നമ്മൾ എങ്ങനെയാണ് ഈ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്?
ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ അവരെ അത് മോട്ടിവേറ്റ് ചെയ്ത് നമുക്ക് പറ്റാതെ കഴിയുന്ന എന്താണോ അവരുടെ പ്രശ്നം എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്തിട്ട് അതിന് ഓരോന്നോരോ സൊല്യൂഷൻ നമ്മൾ കൊടുക്കാറാണ് സാധാരണ പതിവ്. ഇപ്പൊ പലവരും നമ്മുടെ നാട്ടില് അഡൽസ് ആയിട്ടുള്ള ആളുകളിൽ തന്നെ പറയും സാമ്പത്തിക പ്രശ്നം കൊണ്ടാണ് ഞാൻ ഇത് തുടങ്ങിയതെന്ന് പറയും. സത്യത്തിൽ സാമ്പത്തിക പ്രശ്നത്തിന് ഇതൊരു ഒരു ഒരു ഹെൽപ്പിംഗ് ചെയ്യുന്നുണ്ടോ? ശരിക്ക് മദ്യപാനത്തിലൂടെ ആ പ്രശ്നങ്ങൾ കുറച്ചുകൂടി കൂടുകയല്ലേ ചെയ്യുന്നത്?
തീർച്ചയായിട്ടും.
ശരിക്കും നമ്മളൊരു പുകമറ ഇടാൻ അല്ലെങ്കിൽ തൽക്കാലം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട്, ആർട്ടിഫിഷ്യൽ ആയിട്ട് ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടി തൽക്കാലം ചെയ്യുന്നു മാത്രം.
ഈ പിന്നെ പലപ്പോഴും നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നാട്ടിൽ ഇപ്പൊ സ്കൂൾ കുട്ടികൾക്ക് പലപ്പോഴും പല സിനിമകളും പ്രചോദനമാകുന്നു. അത് മാത്രമല്ല, സ്കൂളിൻ്റെ ഗേറ്റിന് പുറത്ത് ചില കൊച്ചു കടകളിൽ ഇവർക്ക് ഇത് ഈ ലഹരി മരുന്നുകളൊക്കെ യഥേഷ്ടം ലഭ്യമാണ്, അല്ലെങ്കിൽ അത് കൊണ്ടുകൊടുക്കാൻ വേണ്ടി ആൾക്കാരുണ്ട്, ചില കുട്ടികൾ തന്നെ ഏജന്റ് ആവുന്നു എന്നൊക്കെയാണ് നമ്മൾ അറിയുന്നത്.
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് ധാരാളം ഉണ്ട്. സ്കൂളുകളുടെ മുൻഭാഗത്തിലുള്ള ചെറിയ ചെറിയ ഷോപ്പുകളിലെ ഈ പാൻ പരാഗ് പോലെയുള്ള സാധനങ്ങളും അതിന്റെ കൂടെ പലതും ഹാൻഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല സാധനങ്ങൾ ലഹരി അടങ്ങിയിട്ടുള്ളത് ബാൻഡ് ആയിട്ടുള്ള കാര്യമാണ്. ശരിക്ക് ഗവൺമെന്റ് അത് ഒഴിവാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ പോലും അത് അവർ സൂക്ഷിച്ചു വെക്കുകയും അത് വാങ്ങാൻ വേണ്ടി കുട്ടികൾ എത്തുകയും ചെയ്യുന്നു. അപ്പൊ അതിലൊരു ലഹരി ആദ്യം കണ്ടെത്തിയിട്ട് അതിലൊരു സംതൃപ്തി കണ്ടെത്തിയിട്ടാണല്ലോ വീണ്ടും അവരതിലേക്ക് എത്തുന്നത്. അത് സുലഭമായി നടക്കുന്നുണ്ട്, ഇഷ്ടം പോലെ കേസുകൾ നടക്കുന്നുണ്ട്. ഇപ്പോ 8ാം ക്ലാസ് 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ തന്നെ ഒരു കുട്ടി അതിൽ പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ള കൂട്ടുകാരെ അതിൽ മാക്സിമം ഉൾപ്പെടുത്തുകയും പിന്നെ ആ ചെയിൻ അങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ് ചെയ്യുന്നത്.
ഇക്കാര്യത്തിൽ മാതാപിതാക്കൾ എന്താണ് ചെയ്യേണ്ടത്?
മാതാപിതാക്കൾ ആ കുട്ടികളിൽ കാണുന്ന ക്യാരക്ടേഴ്സിൽ ചേഞ്ച് വരുമ്പോൾ ഉടൻ തന്നെ നോട്ടീസ് ചെയ്യണം. അത് എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ നോക്കണം. ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവരെ ഉപദേശിച്ചിട്ട് അത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ സഹായമോ അല്ലെങ്കിൽ ഒരു കൗൺസിലറിന്റെ സഹായമോ തേടണം. പക്ഷെ പലതും എത്തുന്നത് വളരെ വൈകിട്ടാണ്. വൈകിട്ട് എത്തുമ്പോൾ തിരിച്ചു വരാനുള്ള ടൈമും നമുക്ക് കുറച്ച് കൂടുതൽ എടുത്തേക്കാം. എന്നാലും അത് തിരിച്ച് കൊണ്ടുവരാൻ കഴിയും ഒരു പരിധിവരെയൊക്കെ. നമുക്ക് ആ സാഹചര്യത്തിനായിട്ടൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ മിക്ക കുട്ടികളിൽ കുറെ മാറ്റങ്ങൾ കാണാറുണ്ട്. പക്ഷെ ആ ചെയിൻ ആ ഗ്യാങ് പെട്ടെന്ന് അവരെ വിട്ടോളന്നില്ല. അതുകൊണ്ട് അതിനുള്ള നല്ലൊരു മോട്ടിവേഷൻ ഈ ആൾക്ക് ഈ വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. അതുണ്ടാക്കിയെടുക്കലാണ് നമ്മളൊരു കൗൺസിലറുടെയും ഒരു ഡോക്ടറുടെയൊക്കെ പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്.
ഇതില് സമൂഹത്തിന് വലിയൊരു പങ്കില്ലേ? ഈ ഇവരെ പലപ്പോഴും ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ബോധവൽക്കരണങ്ങളൊക്കെ ധാരാളം നടക്കുന്നുണ്ടെങ്കിലും ചിലത് ഒന്നും ഫലപ്രദമാകുന്നില്ല എന്നുള്ളൊരു പരാതി നമുക്ക് കേൾക്കുന്നുണ്ട്. ഇതിന് ഇപ്പോൾ സ്കൂൾ അധികൃതർക്ക്, കോളേജ് അധികൃതർക്ക്, സമൂഹത്തിന്, അല്ലെങ്കിൽ ഈ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും നഗരസഭ അടിസ്ഥാനത്തിലൊക്കെ ധാരാളം പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ശരിക്കും ഒരു എങ്ങനെയുള്ള ബോധവൽക്കരണമാണ് ആവശ്യം?
ധാരാളം ക്ലാസ്സുകളും പരിപാടികളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട് അത് ചില ആളുകൾ അതൊരു സീരിയസ് ആക്കി എടുക്കാതെ ചില വ്യക്തിത്വങ്ങൾ, എസ്പെഷ്യലി അവരുടെ ഏജ് അതിനൊരു ഫാക്ടറാണ്. ഇപ്പൊ ഞങ്ങളുടെ തന്നെ വരുമ്പോൾ പലവരും പറയാറ്, ഞങ്ങളൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉപദേശിക്കുമ്പോൾ പറയാറ്, ഇത് ഒത്തിരി കേട്ടിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഇനി നിങ്ങൾക്കും എന്താണ് ഉപദേശിക്കാനുള്ളത് എന്നുള്ള തരത്തിലാണ് നമ്മളടുത്ത് ചോദിക്കാറ്. അപ്പൊ അത് അവരെ ഇംപ്രസ് ചെയ്യുന്ന രീതിയിൽ ഓരോരുത്തരുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച് നമ്മൾ അവരെ മനസ്സിലാക്കുകയും അവരെ കീഴടക്കുകയും ചെയ്യണം. അത് വൺസ് ആ റേപ്പോ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ, ഡോക്ടർ പേഷ്യന്റ് ഒരു ബന്ധം ഉണ്ടാക്കി കഴിഞ്ഞാലേ അവർ നമ്മൾ പറഞ്ഞത് സ്വീകരിക്കാനും അക്സെപ്റ്റ് ചെയ്യാനും തയ്യാറാവുള്ളൂ. നമ്മള് ആവശ്യം. അതുപോലെ തന്നെ രക്ഷിതാക്കളാണെങ്കിലും ഒരു പേരൻസ് എന്നതിൽ ഉപരി അവർക്ക് ഒരു ഫ്രണ്ട് എന്നുള്ള റിലേഷൻഷിപ്പ് കൂടിയും ആ കുട്ടിയുമായിട്ട് ഉണ്ടാക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ പല കാര്യങ്ങളും അവർ വെളിപ്പെടുത്തുള്ളൂ.
കുട്ടികളെ
ഒരു പേടി മാത്രമായി കഴിഞ്ഞിട്ട് കാര്യമില്ല, ചിലതൊന്നും പറയില്ല, ഹൈഡ് ചെയ്ത് വെച്ച്
ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് നടക്കുള്ളൂ അവിടെ.
അതെ, ഒരു ഫ്രണ്ട്ലി അപ്രോച്ചിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കണം. അതും ഇത്തരം അസ്വസ്ഥതകളിൽ പിടിക്കപ്പെടുമ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി അയാൾ റെസ്റ്റ്ലെസ് മൈൻഡാണ്. അപ്പൊ ആ മൈൻഡിനോട് നമ്മൾ സംസാരിച്ച ചിലപ്പോ അത് ഉൾക്കൊള്ളണമെന്നില്ല. ശാന്തമായി നല്ല രീതിയിൽ ഇരിക്കുന്ന സമയത്താണ് നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്.
ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഡോക്ടർ എത്ര ദിവസം ഇവിടെ നജമൽ റഹ മെഡിക്കൽ സെന്ററിൽ?
ഞാൻ ശനിയാഴ്ച വരെ,
ശനിയാഴ്ച വരെ ഉണ്ട്. ഓക്കെ, താങ്ക് യു ഡോക്ടർ.
താങ്ക് യു.
പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഡോക്ടർ അനീസ് അലി, പ്രമുഖ സൈക്യാട്രിസ്റ്റായ ഡോക്ടർ അനീസ് അലി, മനഃശാന്തി ഹോസ്പിറ്റലിന്റെ ഡയറക്ടറും കൺസൾട്ടന്റ് ന്യൂറോ സൈക്യാട്രിസ്റ്റുമാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സേവനം ആവശ്യമാണെങ്കിൽ ബന്ധപ്പെട്ട നമ്പർ ഇവിടെ പറയാം. 050-970-1406 050-970-1406 ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ സേവനം നിങ്ങൾക്ക് ലഭ്യമാകും.